ഇനിയിപ്പോൾ നിനക്ക് ലോകത്തോടല്ല ബന്ധം, എന്നോടാ ബന്ധം. അതാണ് പരിച്ഛേദന എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലാക്കുന്നത്. പരിച്ഛേദന കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ലോകവുമായിട്ടല്ല ബന്ധം, ദൈവവുമായിട്ട് മാത്രമായിരിക്കും. ഹല്ലേലൂയ. അബ്രഹാമിന്റെ വിളിയുടെ കാര്യമൊക്കെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ, 12-ാം അധ്യായം ഞാൻ പറഞ്ഞല്ലോ, അബ്രഹാമിന്റെ വിളി അവിടെ നമ്മൾ കാണുന്നുണ്ട്. അബ്രഹാമിന്റെ വിളിയുടെ കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ വിളിച്ചപ്പോൾ ആദ്യം തന്നെ അബ്രഹാമിനോട് പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കവനന്റ് തുടങ്ങുന്നത് 12-ാം അധ്യായത്തിൽ തന്നെയാണ്. അത് വിവരിക്കുന്നത് 15-ാം അധ്യായത്തിലും 17-ാം അധ്യായത്തിലും ആണെങ്കിലും തുടങ്ങുന്നത് 12-ാം അധ്യായത്തിലാണ്. അബ്രഹാമിനെ വിളിച്ചപ്പോൾ തന്നെ 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, യഹോവ അബ്രഹാമിനെ അറിയിച്ചു നിന്നാൽ നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട്. അപ്പൊ എന്താണ്, ലീവ് യുവർ കൺട്രി, യുവർ കിൻഡ്രഡ്, യുവർ ഫാദേഴ്സ് ഹൗസ്. നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്. അപ്പോൾ ആദ്യത്തെ കോളിംഗ് എന്ന് പറയുന്നത് വിടാനാണ്. ഇത് പലപ്പോഴും നമ്മൾ പഠിപ്പിക്കുന്നില്ല. ഒന്നും വിടണ്ടെന്നാണ് പൊതുവെ ഇപ്പം പറയുന്നതായ ഒരു കാര്യം. അല്ലെങ്കിൽ ഇന്ന് TVയിലെ പ്രസംഗമെല്ലാം കേൾക്കുമ്പോഴും കൺവെൻഷനും ക്രൂസൈഡും എല്ലാം പറയുന്നത് ഒന്നും വിടാൻ ആരും പറയുന്നില്ല. ഉള്ളത് കുറച്ചുകൂടെ കിട്ടുമെന്നാണല്ലോ നമ്മൾ പറയുന്നത്, അല്ലാതെ വിടാൻ ആരും പറയുന്നില്ലല്ലോ. പക്ഷെ അബ്രഹാമിനെ വിളിച്ച് ആദ്യം തന്നെ പറയുന്ന കാര്യം എന്താണ്? വിടുക എന്നുള്ളതാണ്, ലീവ് എന്നുള്ളതാണ്. അപ്പോൾ ഉടമ്പടിയുടെ ആദ്യത്തെ നിയമം എന്ന് പറയുന്നത് വിടുക എന്നുള്ളതാണ്. ഇത് നമ്മൾ എന്താ പഠിപ്പിക്കാത്തത്? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. വിടുക. എന്താ വിടേണ്ടത്? ചില്ലറ കാര്യങ്ങളൊന്നുമല്ല. നീ നിന്റെ രാജ്യത്തെയും നിന്റെ ചാർച്ചക്കാരെയും നിന്റെ പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. ഇപ്പോഴത്തെ നിന്റെ സകല കാര്യങ്ങളെയും നീ ഉപേക്ഷിച്ചേ പറ്റൂ. ഉപേക്ഷണമില്ലാതെ അനുഗമനം ഇല്ല. ഒന്നാമത് വേണ്ടത് ഉപേക്ഷണമാണ്, പിന്നീടാണ് അനുഗമനം. ഞാൻ പറഞ്ഞല്ലോ, മരിക്കാതെ കുഴിച്ചിടാൻ പറ്റില്ല. എന്നതുപോലെ വിടാതെ അനുഗമിക്കാനും പറ്റില്ല. ലീവിംഗ് എന്ന് പറയുന്നത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാന തത്വമാണ്, ഉടമ്പടിയുടെ ആദ്യ തത്വമാണ് ലീവിംഗ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, അതിന് വില കൊടുക്കാൻ തയ്യാറല്ലാത്തവർ ഇതിൻ്റെ പുറകെ വന്ന് വെറുതെ അവിടെയുമില്ല ഇവിടെയുമില്ല എന്ന നിലയിലായി പോകരുത്. ലീവ് യുവർ കൺട്രി, യുവർ ഫാദേഴ്സ് ഹൗസ്, യുവർ കിൻഡ്രഡ്, എല്ലാത്തിനെയും വിട്ട് വിട്ട് അബ്രഹാം അനുസരിച്ചു. അബ്രഹാം എന്ത് ചെയ്തു? അബ്രഹാം പിറ്റേ ദിവസം തന്നെ എന്ത് ചെയ്തു? അവൻ യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. ലോത്തും അവനോട് കൂടെ പോയി. ഹാനാൻ എന്ന് പുറപ്പെട്ടു. അബ്രഹാം 75 വയസ്സായിരുന്നു. എന്നിട്ട് 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. അപ്പോൾ യാഗപീഠം പണിയുന്നത് അല്ലെങ്കിൽ വർഷിപ്പ് നടക്കുന്നത് കവനന്റ് കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞിട്ടാണ്. ദൈവം അവനെ അനുഗ്രഹിച്ചു, അത് കഴിഞ്ഞിട്ടാണ് എന്ത് നടക്കുന്നത്? ആരാധന നടക്കുന്നത്. ഇതാണ് മതവും ദൈവികതയും തമ്മിലുള്ള വ്യത്യാസം. മതത്തിൽ എപ്പോഴും അനുഗ്രഹം ഉണ്ടാകുന്നത് ആരാധന കഴിയുമ്പോഴാണ്. അനുഗ്രഹം വേണമെങ്കിൽ പോയി ആരാധിച്ചോണം. ആരാധിച്ചാൽ അല്ലേ? ഇപ്പൊ വന്ന് വന്ന് മതം നമ്മുടെ ഇടയ്ക്ക് കയറിയിട്ട് നമ്മളും പറയുന്നത് ആരാധിച്ചാൽ വിടുതൽ. എൻ്റെ പ്രിയമുള്ളവരെ, ആരാധിച്ചാൽ വിടുതൽ എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കിയ ഒരു വാക്കാണ്. അത് നമ്മൾ പറയും പൗലോസും ശീലാസും കൂടെ ആരാധിച്ചപ്പോൾ വിടുതലുണ്ടായിരുന്നു. അവർ വിടുതലൊന്നും പ്രതീക്ഷിച്ചൊന്നും ആരാധിച്ചതൊന്നും അല്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, അവരാരാധിച്ചത് സ്പോണ്ടേനിയസ് ആയിട്ട് ദൈവത്തെ അവരാരാധിച്ചതാണ്. കർത്താവ് വിടുവിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ്, അത് വേറെ കാര്യം. പക്ഷേ ആരാധനയുടെ ആ ശക്തി കൊണ്ടൊന്നും അല്ല അവിടെ വിടുതലുണ്ടായതൊന്നും. കാര്യം ആരാധന നമുക്ക് ദൈവത്തോടുള്ള റെസ്പോൺസാണ്. അനുഗ്രഹം എന്ന് പറയുന്നത് ആരാധനയ്ക്കുള്ള റെസ്പോൺസ് അല്ല. നമ്മൾ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ മതം പഠിപ്പിക്കുന്നത് ആരാധനയോടുള്ള ദൈവത്തിൻ്റെ റെസ്പോൺസാണ് അനുഗ്രഹമെന്നാണ്. അങ്ങനല്ലേ പഠിപ്പിക്കുന്നത്? അങ്ങനെയാണ് നമ്മുടെ മതവും പഠിപ്പിക്കുന്നത്. നമ്മുടെ മതവും അങ്ങനെ പഠിപ്പിക്കുന്നത്, ആരാധനയ്ക്കുള്ള ദൈവത്തിൻ്റെ റെസ്പോൺസാണ് വിടുതൽ. അങ്ങനല്ല, വിടുതലിനുള്ള നമ്മുടെ റെസ്പോൺസാണ് ആരാധന. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. കർത്താവ് അബ്രഹാമിനെ വിളിച്ചു, അബ്രഹാമിന് ദൈവം പ്രത്യക്ഷനായി. പ്രത്യക്ഷനായി കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? അബ്രഹാം എന്ത് ചെയ്തു? ദൈവത്തെ ആരാധിച്ചു. മതങ്ങളിലെല്ലാം ആരാധിച്ച് പ്രത്യക്ഷനാക്കുകയാണ്. ഇവിടെ അങ്ങനല്ല, പ്രത്യക്ഷനായപ്പോൾ ആരാധിക്കുകയാണ്. ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. വേദപുസ്തകം അനുസരിച്ച് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് മതം പഠിപ്പിക്കുന്നതിൻ്റെ നേരെ വിപരീത ദിശയിലാണ്. ഇവിടെ ദൈവമാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ദൈവം പ്രത്യക്ഷനായി, ദൈവം അനുഗ്രഹങ്ങളെ നൽകി. ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു? ആരാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതിന് മുമ്പ് നടക്കുന്ന കാര്യമാണ് സെപ്പറേഷനും യൂണിഫിക്കേഷനും. അതായത് അബ്രഹാമിനോട് ആദ്യം തന്നെ പറഞ്ഞു, എന്താ, നീ നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും ദേശത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഏത് ദേശമാണ് പറഞ്ഞില്ല, എങ്ങോട്ട് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു എന്നാണല്ലോ നമ്മൾ ഇബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്, അല്ലേ? കർത്താവ് പറഞ്ഞൊന്നുമില്ല. കർത്താവ് പറയാതെ, ദേശം കാണിച്ചു കൊടുക്കാതെ. ചിലപ്പോൾ ആളുകൾ പറയും, ആ കനാൻ നാട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഹാരാൻ വിടാൻ എന്നാ എത്ര വലിയ പ്രയാസം. ഇന്ന് പലരും കനാൻ നാട് കാണിച്ചാണ് ഹാരാൻ വിടുവിക്കുന്നത്. ഹാരാനിൽ നിന്ന് വിടുവിക്കുന്നത്, വിടുവിക്കത്തൊന്നുമില്ല. ഇതിനേക്കാൾ നല്ലത് അവിടെ വെച്ചിട്ടുണ്ട്. എവിടെ? ഇവിടെ തന്നെ. അല്ലാതെ സ്വർഗത്തിൽ വെക്കുന്ന കാര്യമൊന്നും അല്ലോ പറയുന്നത്. അതുകൊണ്ട് ഇത് വിടാൻ, ഈ പറയുന്ന പോലെ ഹാരാന് അത്ര മോശം സ്ഥലമൊന്നും അല്ലായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. കാര്യം, കനാൻ നാട്ടിലേക്ക് പുറപ്പെടാൻ ആദ്യം പുറപ്പെട്ടത് അബ്രഹാമല്ല. 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, തേരഹ് കനാൻ നാട്ടിലേക്ക് പുറപ്പെടുവാൻ അബ്രഹാമിനെയും ലോത്തിനെയും എല്ലാം കൂട്ടിക്കൊണ്ട് പുറപ്പെട്ടതാണ് പറയുന്നത്. അപ്പൊ തേരഹ് തന്നെ ഓൾറെഡി എങ്ങോട്ട് പോകാൻ പുറപ്പെട്ടതാ? കനാനിലേക്ക് പോകാൻ. നമ്മൾ ഇരിക്കുന്ന അബ്രഹാം ആദ്യം പുറപ്പെട്ടത് അല്ല, തേരഹ് മെസപ്പൊത്തോമിയയിൽ നിന്ന് കനാനിലേക്ക് പോകാൻ പുറപ്പെട്ടു, ഹാരാൻ വരെ വന്നു, അവിടെ പാർത്തു. എന്താ സംഭവിച്ചത്? ദൈവം പറഞ്ഞിട്ട് പോയതൊന്നുമല്ല തേരഹ്. തേരഹ് നോക്കിയപ്പോൾ കനാൻ നാട് പാലും തേരി ഒഴുകുന്ന ദേശം, അവിടെ ആടിന് പുല്ലും തീറ്റിയും ഒക്കെ ഉണ്ടെന്ന് കേട്ടു, പുറപ്പെട്ടു പോയി. ഹാരാനി വന്നപ്പോൾ പറഞ്ഞു, എടാ ഇനി നമ്മൾ കഷ്ടപ്പെട്ട് അവിടെ പോലെ പോകേണ്ട കാര്യമില്ല, ഹാരാനി തന്നെ എന്തുമാത്രം പുല്ലുണ്ട്, നമ്മുടെ ആടുകൾക്കൊക്കെ ആവശ്യത്തിനുള്ള പുല്ല് ഇവിടെ തന്നെ ഉണ്ട്, എന്നാ പിന്നെ ഇവിടെ അങ്ങ് കൂടിയേക്കാം. ദേശം കണ്ട് പുറപ്പെട്ടവൻ ഹാരാനി വരുമ്പോൾ അവിടെ തങ്ങും. പക്ഷെ ദൈവത്തെ കണ്ട് പുറപ്പെട്ടവൻ ഹാരാനി നിൽക്കത്തില്ല, അവൻ ദൈവം കാണിച്ച സ്ഥലത്ത് ചെന്നേ നിൽക്കത്തുള്ളൂ. നമ്മളിപ്പം വന്ന് തേനും പാലും പുല്ലും ആടും മാടും കാശും കാറും, അന്നൊക്കെ പുല്ലും ഒക്കെ ആയിരിക്കും, കാറും വീടും ഒക്കെ കാണിച്ച് ആളുകളെ ഹാരാനി കൊണ്ടുപോയി താമസിപ്പിക്കുക, അതിന് വലിയ പ്രശ്നമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് ദൈവം അവനെ സെപ്പറേറ്റ് ചെയ്തു. എന്നറിയാമോ? കർത്താവ് പറയാണ്, നീ ആരെയും കൂട്ടിക്കൊണ്ട് പോകണ്ട, നീ നിന്റെ ദേശത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട്. സെപ്പറേഷൻ കണ്ടോ? വേർപാടിൻ്റെ ഉപദേശം കണ്ടോ? കാര്യം എന്നറിയാമോ? ചാർച്ചക്കാർക്ക് ദൈവവിളിയില്ല. ദൈവവിളിയില്ലെങ്കിൽ അവർക്കിത് പറഞ്ഞാൽ പലപ്പോഴും മനസ്സിലാകത്തില്ല. അവരുടെ കുറ്റമല്ല, അവർ മോശക്കാരായിട്ടല്ല, അവരുടെ കണ്ണ് അത്ര മാത്രമേ തുറന്നിട്ടുള്ളൂ. ആ കാഴ്ചപ്പാടോടുകൂടെ ജീവിച്ചാൽ, ഇൻക്ലൂഡിങ് ടേക്ക് ദ കേസ് ഓഫ് ലോത്ത്, ലോത്തും അവനോടുകൂടെ പുറപ്പെട്ടെന്ന് എഴുതിയിട്ടുള്ളൂ അവിടെ. ദൈവത്തെ കണ്ടിറങ്ങിയെന്നല്ല, അബ്രഹാമിനെ കണ്ടിറങ്ങിയതാണ് ലോത്ത്. പക്ഷേ സോദോം കണ്ടപ്പോൾ അവൻ അങ്ങോട്ട് പോയി. അപ്പൊ സെപ്പറേഷൻ ലോകവുമായി, ചാർച്ചക്കാരെന്ന് പറഞ്ഞാൽ ചാർച്ചക്കാരോട് മിണ്ടരുത് വിടരുത് എന്ന് അങ്ങനെയുള്ള അർത്ഥത്തിലല്ല. എന്താണ്? അന്നാരും ചിന്തിക്കരുത്, ആരും അങ്ങനെ ചിന്തിക്കരുത്. ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും എല്ലാം വിടണമെന്ന്. ഇനി അപ്പനെ നോക്കത്തില്ല, അമ്മയെ നോക്കത്തില്ല എന്ന് പറയരുത്. അപ്പനെ അമ്മയെ നോക്കിയില്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ കണ്ണ് കഴുകം കൂത്തി പൊട്ടിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അപ്പനെ അമ്മയെ നോക്കിക്കോണം, അപ്പനെ അമ്മ നോക്കരുതെന്നല്ല അവിടെ പറയുന്നത്. പക്ഷേ കാഴ്ചപ്പാടില്ലാത്ത അപ്പൻ്റെയും അമ്മയുടെയും സഹോദരൻ്റെയും ചിന്തകൾ നിന്നെ സ്വാധീനിക്കാൻ പാടില്ല. അതിന് ചുറ്റും ഒരു മതില് കെട്ടിക്കോണം. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പോൾ വേർപാടുണ്ടായി, വേർപാട് കഴിഞ്ഞപ്പോൾ